Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
Rajjireva sarpa buddhya sarpa itya vidhiyate yathava pinda khadadi. എങ്ങനെയാണോ പിണ്ടകടാതി ഒന്നും ചെയ്യാതിരിക്കാനാ പഠിക്കേണ്ടത്. എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് എന്താണ്? അത് പ്രകൃതിയുടെ സ്വഭാവമാണ്. ഞാനത് ബാഹ്യമായ അർത്ഥത്തിലല്ല പറയുന്നത്, തമിഴിൽ പറയും ചുമ്മാതിരിക്കുന്ന വ്യക്തിയാണ്. തമിഴിനെ ഞാൻ മലയാളത്തിലാക്കി പറയുന്നതാണ്. ഈ അദ്വൈതം എന്ന് പറയുന്നത് ചുമ്മാതിരിക്കുന്ന വ്യക്തി എന്ന് പറയും. അപ്പോൾ അവിടെ പിന്നെ എന്താ ചെയ്യുന്നത്? ഇവിടെ ചെയ്യാനൊന്നുമില്ല. പിന്നെ ബാഹ്യമായ പ്രവൃത്തി അത് ചെയ്യാതിരിക്കാനൊട്ട് ഒക്കത്തുമില്ല. അത് ചെയ്തുകൊണ്ടിരിക്കാനേ പറ്റും, ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അത് നിരന്തരം സംഭവിച്ചുകൊണ്ടേയിരിക്കും. അത് ആർക്കും ചെയ്യാതിരിക്കാൻ പറ്റില്ല. മഹാമൂഢനും മഹാ അലസനും ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. എന്തെങ്കിലും ചെയ്യേണ്ടി വരും, ഉറങ്ങിയെങ്കിലും ചെയ്യേണ്ടി വരും. അപ്പോൾ ബാഹ്യമായ പ്രവൃത്തിയിൽ നിന്ന് ഒരിക്കലും ഒഴിഞ്ഞു മാറാൻ പറ്റത്തില്ല. മാറ്റിവെക്കാം, ഒന്ന് ചെയ്യുന്നതിന് പകരം മറ്റൊന്ന് മാറ്റി ചെയ്യാം. മറ്റാണെങ്കിലോ ഒന്നും ചെയ്യാനുമില്ല. സർപ്പബുദ്ധിയ സർപ്പത്യ വിധീയത യഥാവ പിണ്ടഖണ്ഡാദി മൃദു അന്യബുദ്ധ്യ പിണ്ടഘടാതി ശബ്ദേന വിധീയത. ഒരു അന്യഥാഗ്രഹണം സംഭവിച്ചുള്ളു, ഇത്രയുള്ളൂ. ആ സ്വച്ഛതയിൽ ഒരു പ്രതിബിംബം സംഭവിച്ചു എന്നാണ്. അത് എന്താ, എങ്ങനെ, എന്തുകൊണ്ട്, എങ്ങനെയാണോ ഈ പ്രതിബിംബം അനിർവചനീയമായിരിക്കും, നിർവചിക്കാൻ കഴിയാത്ത. അതുപോലെ ഈ ചോദ്യവും ഇതിന്റെ ഉത്തരങ്ങളും എല്ലാം അനിർവചനീയമാണ്, നിർവചിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് അത്തരം വെഡ്ഢി ചോദ്യങ്ങൾ ചോദിച്ച് സമയം കളയേണ്ട കാര്യമുണ്ട്. തത്വത്തെ ഗ്രഹിച്ചാൽ മതി. ഇതരജുരേവ സർപ്പബുദ്ധിയ സർപ്പത്യവിധിയത് യഥവാ പിണ്ടഘടാദി മൃദോ അന്യബുദ്ധിയ. പിണ്ടഘടാദികൾ അന്യഥാഗ്രഹണം കൊണ്ട് ഇതെന്താണ്? ഇതൊരു വസ്തുവാണ്. രണ്ടിനും ഒരേ സ്ഥാനമാണുള്ളത്. ഇത് തന്നെ ആൾക്കാർ തെറ്റിദ്ധാരണ. അവിടെ സർപ്പത്തിന്റെ പ്രതീതി ഉണ്ടായി, പിന്നെ സർപ്പം പിന്നെ ഇപ്പൊ കാണുന്നുണ്ട്, വ്യത്യാസമില്ലെന്ന് ചോദിക്കും. ഭ്രാന്തി ഉള്ളിടത്ത് പ്രതീതി അങ്ങ് പോയി. ഇവിടെയാണെങ്കിലോ മൃത്താണെന്ന് ബോധിച്ചിട്ടും പ്രതീതിയുണ്ട്. അങ്ങനെ ഒരു വ്യത്യാസമില്ല. മൃത്തം ബോധിച്ചതിന് ശേഷവും പാത്രം കാണുന്നുണ്ട്, പാത്രം കൊണ്ട് വെള്ളം എടുക്കുന്നുണ്ട്, പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. സർപ്പം എന്നുള്ള പ്രതീതി മാറിക്കഴിഞ്ഞാൽ പിന്നെ സർപ്പം കടിക്കുന്നുണ്ട്, കടിക്കാനൊന്നും അവിടെ കാണുന്നില്ല. അപ്പോൾ രണ്ടും തമ്മിൽ ഒരു വ്യത്യാസം, പ്രതീതികളിലെല്ലാം വ്യത്യാസമുണ്ട്. ശബ്ദപ്രതീതിയല്ല രൂപപ്രതീതി, രൂപപ്രതീതിയല്ല രസപ്രതീതി, അതല്ല ഗന്ധപ്രതീതി, ഭാവപ്രതീതി, അഭാവപ്രതീതി, ഇതെല്ലാം പ്രതീതിയിൽ വൈചിത്രമുണ്ട്. അന്യഥാഗ്രഹണത്തിന്റെ സ്വഭാവമാണ്. എല്ലാ പ്രതിബിംബങ്ങളും ഒരുപോലെയല്ല. കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ നാനാ തരത്തിലുള്ള പ്രതീതികളാണ് ഉണ്ടാകുന്നത്. അപ്പൊ പ്രതീതിയല്ല ഒന്നെന്നല്ല പറയുന്നത്, പ്രതീതിയിൽ വൈചിത്രമുണ്ട്, പലതരത്തിലുണ്ട്. പക്ഷെ തത്വത്തിൽ വൈചിത്രമില്ല. തത്വം രണ്ടിടത്തും ഒരുപോലെ. ഇത് മൃത്താണെന്ന് ബോധിച്ചു കഴിഞ്ഞാൽ അവനെ സംബന്ധിച്ചിടത്തോളം ഇത് മറ്റ് എന്തോ ആണ് എന്നുള്ള ആ ഭ്രമം മാറി, അതിന് വേറിട്ടൊരു വസ്തുവാണെന്നുള്ള ഭ്രമം മാറി, അവന് ദ്വൈത അഭിനിവേശം. അദ്വൈത അഭിനിവേശം എന്നിവിടെ പറയും. അതാണ് ഇവിടുത്തെ പ്രശ്നം. തത്വം മനസ്സിലാക്കിയതിനെ സംബന്ധിച്ച് അതല്ല. ഒരു പഞ്ചസാര കൊണ്ട് രണ്ട് മിഠായി ഉണ്ടാക്കി, ഒന്ന് പശുവിന്റെ രൂപത്തിൽ ഒന്ന് കുതിരയുടെ രൂപത്തിൽ ഉണ്ടാക്കി. ഉണ്ടാക്കുന്നതിനറിയാം രണ്ടും തമ്മിൽ ഒരു വ്യത്യാസമില്ല, ഒരേ തൂക്കം, ഒരേ ഗുണം, ഒരേ സ്വാദ്. അയാളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ തത്വത്തിലൊരു വ്യത്യാസം. അയാളത് രസിച്ചു കഴിഞ്ഞാൽ, അനുഭവിച്ചു കഴിഞ്ഞാൽ ആ രസത്തിലൊരു വ്യത്യാസം ഉണ്ടാക്കിയവനെ സംബന്ധിച്ച്. പക്ഷെ ഒരു കുട്ടിയുടെ മുമ്പിൽ വെച്ച് കഴിഞ്ഞാലോ, ഒരാൾ പറയും എനിക്ക് ആ കുതിരയെ തന്നെ വേണം, വേറൊരാൾ പറയും എനിക്ക് പശുവിനെ തന്നെ വേണം, മറ്റു വേണ്ട. ഒന്നിനെ തട്ടിയെറിയും, ഒന്നിനെ സ്വീകരിക്കും. അപ്പൊ എന്താണ് ആ പഞ്ചസാര എന്നുള്ള ബുദ്ധി? കൂടുതലായിട്ട് എന്തോ ഒരു ബുദ്ധി അവിടെ വന്നു, ഒന്നിനോട് ഇഷ്ടവും ഒന്നിനോട് അനിഷ്ടവും തോന്നുന്നു. ആ രൂപത്തിലൊരു വിശേഷ താല്പര്യം, ദ്വൈത അഭിനിവേശം എന്ന് പറയുന്നതാണ്. അതിന്റെ ഉണ്ടാക്കിയാലിനെ സംബന്ധിച്ച് അതില്ല. അയാളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്? അത് കഴിക്കുക, അതിന്റെ രസം ആസ്വദിക്കുക, ഇത്ര മാത്രമേ ഉള്ളൂ. കഴിക്കുന്നതിനും രസത്തെ ആസ്വദിക്കുന്നതിനും യാതൊരു ഭേദവുമില്ല രണ്ടിനും. ഈ ദ്വൈത പ്രപഞ്ചത്തിൽ തത്വഗ്രഹണത്തിൽ ഒരു ഭേദവുമില്ല, ഏതിനും ഒരേ തത്വം തന്നെ ഗ്രഹിക്കുന്നു, അത് തത്വത്തെ അറിയുന്നു. പക്ഷെ ശിശുവിനെ സംബന്ധിച്ചോ ബാലനെ സംബന്ധിച്ചോ അവൻ രണ്ടിനെയും രണ്ടായിട്ട് തന്നെ ഗ്രഹിക്കുന്നു. ഒന്നിനു വേണ്ടി പിടിക്കുമ്പോൾ വേറൊന്നിനെ വിദ്വേഷിക്കും. ഇതിനാണ് ദ്വൈത അഭിനിവേശം എന്ന് പറയുന്നത്. ഇത് ഈ പ്രതീതിയുടെ ഭാഗമായിട്ടുണ്ടാകുന്ന പ്രതീതമായി അങ്ങനെ എന്തുകൊണ്ട് അഭിനിവേശം വരുന്നു? അത് ബാലന്റെ ഉദാഹരണം. വിവേകശൂന്യത കൊണ്ട് അത് സംഭവിക്കുന്നു. വിവേകം വന്നു കഴിഞ്ഞാൽ അവനിൽ ഈ ദ്വൈത അഭിനിവേശം ഇല്ലാതാകുന്നു. ദ്വൈത അഭിനിവേശം ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒന്ന് വേണം മറ്റൊന്ന് വേണ്ട, അങ്ങനെ ഒരു യുദ്ധത്തിന്റെ ആവശ്യം അവിടെ ഇല്ല. ഒന്നിനെ നേടാൻ വേണ്ടി പരിശ്രമിക്കുക, മറ്റുള്ളതിനെ ഒഴിവാക്കാൻ വേണ്ടി പരിശ്രമിക്കുക, രണ്ടും സംഭവിക്കുന്നില്ല. ന ദ്വേഷ്ടി ന കംക്ഷതി. ശിശു അത് ചെയ്യുന്നുണ്ടല്ലോ, ശിശു ചെയ്യുന്നത് പോലെ വിവേകി അത് ചെയ്യുന്നുണ്ടോ? ശിശുവിനത് കണ്ടിട്ട് നിശ്ചിന്തനായിരിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അവൻ ദേഷ്ടി കംക്ഷതി രണ്ടും സംഭവിക്കുന്നു. ഈ ദ്വൈത അഭിനിവേശത്തിൽ നിന്ന് കൊണ്ട് ചിന്തിക്കുകയാണെങ്കിൽ ഇതിനൊന്നും ഒരു സമാധാനമുണ്ട്. പ്രശ്നങ്ങളെല്ലാം ഇങ്ങനെ തന്നെ പോകും. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇനി ഞാനെന്ത് ചെയ്യണം, ഇനി ഞാനെന്ത് ചെയ്യണം, എന്ത് നേടണം, എന്തുപേക്ഷിക്കണം? അപ്പോ ഇത് മനസ്സിലാകത്തില്ല. ഉദാസീനോ ഉദാസീനോ ഉണേറിയോന വിചാല്യത എന്നൊന്നും പറയുന്നത് മനസ്സിലാകത്തില്ല. എത്ര കേട്ടാലും മനസ്സിലാകത്തില്ല. ശിശു മനസ്സാണെങ്കിൽ, ബാലന്റെ മനസ്സാണ്, അവിടെ ഇഷ്ടാനിഷ്ടങ്ങളിൽ നിൽക്കത്തേ ഉള്ളൂ. ആ ഇഷ്ടാനിഷ്ടങ്ങൾ ദ്വൈത വ്യവഹാരത്തിന് മാത്രമല്ല, തത്വഗ്രഹണത്തിനും വരും. ഇതിഷ്ടം അതനിഷ്ടം, ഇവിടെ തത്വഗ്രഹണം മാത്രമേ ഉള്ളൂ, രണ്ടാമതൊന്നും ഇവിടെ ചെയ്യാനില്ല. അവിടെയാണ് പറയുന്നത് എന്ന കർമ്മണ, ശാരീരികമായോ വാചികമായോ മാനസികമായോ കർമ്മം കൊണ്ടൊന്നും നേടാനില്ല. ആത്യന്തികമായ പരമപുരുഷാർത്ഥവും നേടാനില്ല, ബാക്കി ഇവിടെ പലതും നേടാനുണ്ട്. ഭൗതികമായി പലതും നേടാനില്ല, അതിനും നിഷേധിക്കുന്നില്ല. കാരണം പ്രപഞ്ചമില്ലാത്തതാണെന്ന് പറയുന്നില്ലല്ലോ. അതുകൊണ്ട് പ്രപഞ്ചത്തിൽ നിന്ന് എന്തെങ്കിലും നേടാനുണ്ടെങ്കിൽ നേടിക്കൊള്ളൂ, അതും ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല. നിങ്ങൾക്കിവിടെ പലതും വേണം, ഭൗതികമായിട്ട് പലതും നേടണം, ആത്മീയമായി പലതും നേടണം. ഇവിടെ അങ്ങനൊന്നും നേടാനില്ല, നഷ്ടപ്പെടുത്താനില്ല. ഇതെല്ലാം ഈ ദ്വൈത അഭിനിവേശം കൊണ്ടാണ്. ദ്വൈതാഭിനിവേശസ്യ സന്മാത്ര അവിവേക സത്യവുപത്തേ. അതിനെക്കുറിച്ചുള്ള വിവേകമില്ലായ്മ, അതുകൊണ്ടാണ് ഈ ദ്വൈതാഭിനിവേശം. അവിടെ നിന്നുകൊണ്ടാണ് ഈ ചോദ്യങ്ങളും ആത്മീയ ചോദ്യങ്ങളും ഭൗതിക ചോദ്യങ്ങളും. എന്താ ഭൗതികം എത്രമാത്രം അപകടം പിടിച്ചതാണോ അതുപോലെ അപകടം പിടിച്ചാണ് ഈ ആധ്യാത്മികത. എപ്പോ ഈ ദ്വൈതാഭിനിവേശം ഉണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട, ഒന്നിനേക്കാൾ മറ്റൊന്നും മേൽ ഒന്ന് പറയാൻ പറ്റത്തില്ല. രണ്ടും മനുഷ്യന് ഉപദ്രവം ഉണ്ടാക്കുന്നതാണ്. സന്മാത്ര അവിവേക സത്യം. പക്ഷേ ഈ പറയുന്ന വിവേകം ഇല്ലാത്തിടത്തോളം കാലം അത് നിലനിൽക്കും എന്ന ഇത് ലോകെ പറയുന്നു. സർവ്വജനങ്ങളുടെയും സർവ്വജീവന്മാരുടെയും അനുഭവം ഇത് തന്നെ. തത്വഗ്രഹണം സംഭവിക്കുന്നുണ്ടോ? അത് സംഭവിക്കാത്തതുകൊണ്ട് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നു. ദ്വൈതാഭിനിവേശത്തിൽ സഞ്ചരിക്കുന്നു, ആത്മീയമായും ഭൗതികമായും സഞ്ചരിക്കുന്നു. എന്നിട്ട് നമ്മുടെ നേട്ടങ്ങളിൽ അഭിമാനിക്കുന്നു, കോട്ടങ്ങളിൽ വിലപിക്കുന്നു, ദുഃഖിക്കുന്നു, ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഒന്ന് ഭൗതിക സംസാരം, മറ്റൊന്ന് ആധ്യാത്മിക സംസാരം. ഒന്ന് ഭൗതിക ബന്ധനം, മറ്റൊന്ന് ആത്മീയ ബന്ധനം. രണ്ടും തമ്മിൽ വ്യത്യാസമില്ല. തളിക്കകത്ത് വെളിച്ചം വരണ്ടേ? അതായത് പറഞ്ഞിട്ടെന്താ കാര്യം? ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാലും വീണ്ടും ചോദിക്കും, അതെങ്ങനെയാണ്, ഇതെങ്ങനെയാണ്, ഇനി എന്താണ്? ഇവിടെ വളരെ വ്യക്തമായി പറയുന്നു. യഥാവാ പിണ്ട ഘടാതി മൃദു അന്യബുദ്ധ്യ പിണ്ട ഘടാതി ശബ്ദേന അഭിനീയത ലോകെ രജ്ജു വിവേക ദർശനം തോ സർപ്പ അഭിധാന ബുദ്ധി എന്ന് വർത്തയതേ. ആ സർപ്പ അഭിധാന ബുദ്ധി നിവർത്തിക്കുന്നു. അതുപോലെ തന്നെ മൃദു വിവേക ദർശനം ഘടാതി ശബ്ദബുദ്ധി ഘടശബ്ദബുദ്ധി നിവർത്തിക്കുന്നു. ആ തത്വത്തിൽ സംഭവിക്കുന്ന നിവൃത്തിയെ കുറിച്ച് അവർ പറയുന്നു. നിവൃത്തി എന്ന് പറയുന്നുകൊണ്ട് അതാ ഉദ്ദേശിക്കുന്നു, അല്ല ഇല്ലാതാകുകയല്ല. സർപ്പമില്ലാതായെന്നോ പാത്രമില്ലാതായെന്നോ അല്ല പറയുന്നു. സർപ്പശബ്ദമില്ലാതായെന്നോ പാത്രം ഒന്നുമില്ല ശബ്ദം പിന്നെ ഇല്ലാതായെന്നോ അല്ല. മറിച്ച് എന്താണോ ആ വിവേക ദർശനത്തിൽ സംഭവിക്കുന്നത്. അതിനെക്കുറിച്ച് പറയുകയാണ്. സ്വന്തം നിഴലാണെന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ ആ നിഴലിനെ നമ്മൾ സ്നേഹിക്കും, ദേഷിക്കുകയും ചെയ്യും. അല്ലേ? നായും പൂച്ചയൊക്കെ കാണാം, കണ്ണാടിയുടെ മുമ്പ് ചെന്നതെന്ന് ചിലപ്പോൾ അതിനെ സ്നേഹിക്കുന്നു, ചിലപ്പോൾ അതിനോട് യുദ്ധം ചെയ്യുന്നു. കാരണം അതിനെ സംബന്ധിച്ച് സത്യബുദ്ധിയാണ് പ്രതിബിംബം. നമ്മൾ പലതരത്തിൽ പ്രതികരിക്കും. കണ്ടുതന്നാൽ നമുക്ക് വളരെ രസകരമായി പോകും. ആ സ്ഥാനമേ ഉള്ളൂ സർവ്വജീവന്മാർക്കും. അവരുടെ സ്നേഹവും യുദ്ധവും എല്ലാം സ്വന്തം പ്രതിബിംബത്തോടാണ്. വിവേകിയെ സംബന്ധിച്ചിടത്തോളമാണെങ്കിലോ എങ്ങനെയാണോ ആ സർപ്പ അഭിധാന ബുദ്ധി നിവർത്തിക്കുന്നത്, എങ്ങനെയാണോ പാത്ര അഭിധാന ബുദ്ധി നിവർത്തിക്കുന്നത്, അതുപോലെ ഈ ദ്വൈതാഭിനിവേശം എന്ന് പറഞ്ഞിരിക്കുന്നു. അവിടെ ദ്വൈതാഭിനിവേശമുണ്ട്. തദ്വത് സദ്വിവേക ദർശിനാം അന്യവികാര ശബ്ദബുദ്ധി നിവർത്തിയില്ലേ. അതുപോലെ സദ് വിവേകദർശിക്ക് അന്യവികാര ശബ്ദബുദ്ധി നിവർത്തിക്കുന്നു. ഇവിടെ പറഞ്ഞ അന്യഥാഗ്രഹണം കൊണ്ടുണ്ടായ വികാര ശബ്ദബുദ്ധികൾ നിവർത്തിക്കുന്നു. തദ്വത് സദ്വിവേകദർശിനം. സദ്വിവേകമുള്ളതെന്നോ ഇതാണ് പരമാർത്ഥം വാസ്തവമെങ്കിൽ അങ്ങനെയല്ലല്ലോ. നമ്മുടെ അനുഭവം, നമ്മുടെ ജാഗ്രത അങ്ങനെയല്ല. നമ്മുടെ അനുഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജാഗ്രത. ഇവിടെ ഈ സർപ്പബുദ്ധിയും പാത്രബുദ്ധിയും ഇതൊക്കെയാണ് കാണുന്നത്. അവിടെ രജ്ജു ബുദ്ധിയില്ല, മൃദ്ബുദ്ധിയില്ല, അത് സാധാരണ വരുന്നില്ല. വരുന്നില്ല, എന്തുകൊണ്ട് വരുന്നില്ല? വരാൻ വേണ്ടി എന്താ ചെയ്തത്? അത് വരുന്നതിന് വേണ്ടി ഒന്നും ചെയ്തില്ല. എന്തൊക്കെ ചെയ്തു? അതെല്ലാം അത് വരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ടത് വരുന്നില്ല. ഏതോ വാച്ച് ഒന്ന് ഇവിടുത്തെ അപ്രാപ്യ മനസ്സാ സഹ. ഏതിൽ നിന്നാണോ മനസ്സും വാക്കും പിന്തിരിയേണ്ടത് അതിൽ നിന്നല്ല പിന്തിരിയുന്നു. ഇവിടെ സർപ്പത്തിൽ നിന്നും രജ്ജുവിൽ നിന്നുമാണ്, സർപ്പത്തിൽ നിന്നും പാത്രത്തിൽ നിന്നുമാണ് മനസ്സും ബുദ്ധിയും പിന്തിരിയേണ്ടത്. പക്ഷെ മനസ്സും ബുദ്ധിയും പിന്തിരിഞ്ഞ ഇവിടെ നിന്ന് സത്തിൽ നിന്നും അതാ സംഭവിച്ചിരിക്കുന്നു. എന്തുകൊണ്ട് പ്രശ്നം വീണ്ടും തുടരുന്നു എന്നുള്ളതിന് സമാനം പറയണം. എത്തോ വാച്ച് ഒന്ന് വർത്തന്തേ, ആ സത്തിൽ നിന്ന് വാക്കും മനസ്സും പിന്തിരിഞ്ഞിരിക്കുന്നു. അതാ പ്രശ്നം. വിവേകം ഇല്ലാന്ന് വിവേകം ഉണ്ടാകുന്നു. അന്യഥാഗ്രഹണത്തിൽ മനസ്സ് ബുദ്ധി ഉറച്ചുപോയി. തത്വത്തെ എത്രയൊക്കെ ശ്രുതി ബോധിപ്പിച്ചാലും അത് ഗ്രഹിക്കാൻ മനസ്സ് കൂട്ടാക്കുന്നില്ല. ഇതൊരു വിപരീതമായി സംഭവിക്കുന്നു. ഏതിൽ നിന്നാണോ മനസ്സ് പിൻവാങ്ങേണ്ടത് മനസ്സ് അതിൽ തന്നെ നിൽക്കുന്നു. ഈ ദ്വൈതാഭിനിവേശത്തിൽ നിൽക്കുന്നു മനസ്സ്. അതാണ് ഏതോ വാച്ചോ നിവർത്തന്റെ അപ്രാപ്യ മനസ്സഹ. അസത്ത് അതിന്റെ സ്വഭാവം അതാണ്. അന്തിരുക്തി അന്നിലയനെ ഇത്യാദി ശ്രുതിഭ്യോ പലതവണ ഇത് ആവർത്തിച്ചിട്ടുണ്ട്. അതതിന്റെ സ്വരൂപമാണ്. നമ്മൾ അത് വിശദീകരിച്ചിട്ടുള്ളതുമാണ്. അതുകൊണ്ട് ജഗത്ത് ഇതിനെ സംബന്ധിച്ച് അദ്വൈതിയുടെ കാഴ്ചപ്പാടിലാണ്. അല്ലെങ്കിൽ അദ്വൈതി ജഗത്തിനെ കാണുന്നത് സത്തായിട്ടാണ്. ജഗത്തിനെ കാണുന്നത് ചൈതന്യമായിട്ടാണ്. വാസുദേവ സർവം, ഇതാണ് അദ്വൈതിയുടെ അറിവ്. ചെറിയ ചോദിക്കുന്നു, ഇത് അറിവല്ലേ, അനുഭവം അല്ലല്ലോ എന്ന് ചോദിക്കുന്നു. ഈ പറയുന്നതൊക്കെ അറിവല്ലേ, അനുഭവം അല്ലല്ലോ. അദ്വൈതത്തിന് ഇങ്ങനെ ഒരു ചോദ്യമുണ്ട്. കാരണം അദ്വൈതത്തിൽ അറിവ് അനുഭവം എന്ന് പറയുന്ന ദ്വൈതമില്ല. അറിവെന്നും അനുഭവം എന്ന് പറയുന്ന രണ്ട് വസ്തുക്കൾ അദ്വൈതത്തിലില്ല. അങ്ങനെ ഒരു ദ്വൈതവും അദ്വൈതത്തിൽ ഇല്ല. അതുണ്ടെങ്കിൽ പിന്നെ അത് അദ്വൈതമാകത്തില്ല. അവിടെയും ബ്രഹ്മമാണ് സംഭവിച്ചിരിക്കുന്നു. അറിവ് തന്നെയാണ് അനുഭവം, അനുഭവം തന്നെയാണ് അറിവ്. എന്തുകൊണ്ടത് സ്വയം പ്രകാശിക്കുന്ന, പരാപേക്ഷ കൂടാതെ പ്രകാശിക്കുന്ന ഒന്നാണ്. ദ്വൈതത്തിൽ അറിവ് വേറെ, അനുഭവം വേറെ. അദ്വൈതത്തിൽ അങ്ങനെ രണ്ടല്ല. അദ്വൈതത്തെ സംബന്ധിച്ച് ആദ്യം അറിവുണ്ടാകുക, പിന്നീട് അനുഭവം ഉണ്ടാകുക, അങ്ങനെയില്ല. അറിവിന്റെ സ്വരൂപം തന്നെയാണ് അനുഭവം. അറിവ് അനുഭവ സ്വരൂപമാണ്. പറയുന്നു, ഒരാൾ പറയുന്നു എനിക്ക് അറിവുണ്ടായി പക്ഷെ അനുഭവമില്ല എന്ന് പറയുന്നു. എനിക്ക് അറിവുണ്ടായി, അനുഭവമില്ല. വിവേകമുണ്ടായി, അനുഭവമില്ല എന്നൊരാൾ പറയുന്നു. സ്പഷ്ടമാണ്. ഇവിടെ വെളിച്ചമുണ്ടായി, ഇരുട്ടുമുണ്ടെന്ന് പറയുമ്പോൾ വെളിച്ചമുണ്ട് പക്ഷെ ഇരുട്ടുമുണ്ട് എന്ന് പറയുമ്പോഴാണ്. വെളിച്ചത്തിൽ എങ്ങനെ ഇരുട്ട് നീക്കും? അസാധ്യം. അങ്ങനെ രണ്ടില്ല. അറിവിൽ രണ്ടാമതൊരു അനുഭവം വരത്തില്ല. അത് ദ്വൈതത്തിലുണ്ടാവും, അങ്ങനെയെല്ലാം ഉണ്ടാവും, അങ്ങനെയൊക്കെ സംഭവിക്കും. സത്തിൽ അതില്ല. ഇവിടെ പറയുന്ന എന്താണ്? സത്തിൽ ഒന്നുമില്ല, അഭിധാനാഭിധേയങ്ങളൊന്നുമില്ല. അപ്പൊ അവിടെ പിന്നെ പ്രത്യേകിച്ച് അനുഭവം എന്ന് പറയുന്ന ഒരു അഭിധാനം അനുഭവം എന്ന് പറയുന്നൊരു അവിധേയം അതൊന്നും ഉണ്ടാകത്തില്ല, ഒന്ന് പ്രതീക്ഷിച്ചിരിക്കില്ല. മുയൽ കൊമ്പിനെ പ്രതീക്ഷിച്ചിരിക്കും പോലെയാണ്, അതൊരിക്കലും ഉണ്ടാകത്തില്ല. പിന്നെ ഈ ആൾക്കാർ അനുഭവം അനുഭവം എന്നൊക്കെ പറയുന്നത് എനിക്കില്ല മറ്റേയാൾ കൊണ്ടുവന്നൊക്കെ പറയുന്നുണ്ട്. അനുഭവങ്ങളുണ്ട് ഒരുപാട് മനസ്സിൽ, ഒരുപാട് അനുഭവങ്ങളുണ്ട് ഈ മായാ മനസ്സിൽ, ഒരുപാട് അനുഭവങ്ങളുണ്ടാകും. മായാ മനസ്സിലുണ്ടാകുന്ന ഒരു അനുഭവവും അല്ല അദ്വൈതം. അല്ല ഉണ്ടായെങ്കിലും ഉണ്ടാകും നശിക്കും, അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഇവിടെ അത് രണ്ടും ഒന്നു തന്നെ, രണ്ടെണ്ണ. അതുകൊണ്ട് എന്തുകൊണ്ട് അത് സംഭവിക്കുന്നില്ല എന്നതാണ്. അതിനുള്ള സമാനം പറഞ്ഞ് ഏറ്റവും ഉപാച നിവൃത്തിന്റെ അപ്രാപ്യം സഹ സമാധാനം അതുകൊണ്ടാണ് പറഞ്ഞത്. ഇവിടെ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ, ഇവിടെ ദൂരീകരിക്കാനേ ഉള്ളൂ. എന്താണ് ദൂരീകരിക്കേണ്ടത്? അജ്ഞാന സംശയവിപര്യം എന്ന് പറയുന്നത് മൂന്ന് കാര്യങ്ങൾ മുഖ്യമായിട്ട് ഇത് ദൂരീകരിക്കുക. പ്രത്യേകിച്ചൊന്നും അനുഭവത്തെ കൊണ്ടുവരാനൊന്നും ആർക്കും പറ്റത്തില്ല, അറിവിനെ കൊണ്ടുവരാൻ പറ്റത്തില്ല. അത് ഏക സ്വഭാവമാണ്, അപരോക്ഷതയിൽ ഏറ്റക്കുറച്ചിലില്ല. ഇതിന്റെ മറ മാറ്റുക അത്രയേ പറ്റൂ. അല്ലാതെ അനുഭവിപ്പിക്കാനായിട്ട് ഇവിടെ ഒന്നുമില്ല. ശരി, അത് മറ മാറ്റുന്നതിന് വേണ്ടി പരിശ്രമിക്കേണ്ടേ വേണം. അതിനാണ് ശ്രവണ മനനങ്ങൾ എന്ന് പറയുന്നത്. ആ ശരി, പറയുന്ന ശ്രവണ മനനങ്ങൾ ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ട്, പക്ഷെ ഒന്നും നേടുന്നില്ല. വേറെ എന്തെല്ലാം ചെയ്ത് വേറെ എന്താ നേടിയത്? നേടിയതിൻ്റെ ഒരു പട്ടിക ആദ്യം വരട്ടെ. വേറെ എന്തുകൊണ്ട് എന്ത് നേടി? 10-20 കൊല്ലമായിട്ട് കണ്ണടച്ചിരിക്കുന്നുണ്ടല്ലോ, എന്താ നീ? സത്യം പറയണം, കള്ളം പറയരുത്. മുഖത്ത് നോക്കി സത്യം പറയണം, ഞാൻ കണ്ണടച്ചിരിക്കാം. 20 കൊല്ലം കണ്ണടച്ചിരുന്ന് എന്ത് നേടി? സത്യസന്ധമായി ആത്മാർത്ഥമായിട്ട് പറയണം. നേടിയില്ലെന്നുള്ളതിന്റെ തെളിവാണ് ഈ അവസ്ഥയിരിക്കുന്നത്. പിന്നെ ഇവിടെ ശ്രവണവും മനനുമൊക്കെ ഇന്നലെ തുടങ്ങി ഇന്നൊന്നും നേടിയില്ല എന്ന് പറയുന്നതിലെന്താ പരാതിയിലെന്താ കാര്യം? തത്വത്തിൽ, തത്വഗ്രഹണത്തിൽ ഒന്നും നേടാനുമില്ല, കളയാനുമില്ല, അനുഭവിക്കാനുമില്ല, അനുഭവിക്കാതിരിക്കാനുമില്ല, മാറ്റാനുള്ളതല്ല. വിഭ്രാന്തികളും മാറ്റുക, ഇവയൊക്കെ ദൂരീകരിക്കുക. അത് ഭാഷകാരൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറയും. അപോഹാർത്ഥത്വം അത് എത്രയോ തവണ വന്നതാണ്. പക്ഷെ ഈ മായയുടെ ശക്തി വളരെ വലുതാണ്. ഏവമീക്ഷിത്വ തത് തേജോ അസർജിത തേജസ് സൃഷ്ടവത്. ഇവിടെ പറഞ്ഞ ഭാഗത്തെ ഇവിടെ സംഹരിക്കുകയാണ്. ഇതാണ് തത്വത്തിന്റെ നില. പരമാർത്ഥം ഇതാണ്. ഇത് ശ്രവണ മനനങ്ങളിലൂടെ അത് സാധിക്കണം. അത് സാധിക്കുന്നതിന് ഇതിന് വിപരീതമായിരിക്കുന്ന എന്തോ അതിനെ കളയുക, അതേ ഉള്ളൂ. അതാണിത്, അതിനാണിത് സഹായിക്കുന്നത്. വീണ്ടും അത് മനനം തുടർന്നു പോകുന്നു. പലതരത്തിൽ, ഒരു തരത്തിന് പലതരത്തിൽ അധികാരികൾ പലതായതുകൊണ്ട് പലതരത്തിൽ പറയുന്നു. വീണ്ടും സൃഷ്ടിയിൽ നിന്ന് തുടങ്ങുന്നു. ഒരാളൊരു മലയുടെ മേളിൽ കയറാൻ ശ്രമിച്ചു. കുറേയൊക്കെ കയറിയപ്പോഴാണ് പിടിവിട്ടു പോയത്, താഴെ പോകുന്നു. ഇവിടെ മനസ്സിലായത് താൻ താഴെയാണ് നിൽക്കുന്നതാണ്. വീണ്ടും ഒരു വഴിയാണ്, വീണ്ടും കയറുക മേന്നോട്ട്. അതാണ് ശ്രുതി ഒരു സ്ഥലത്ത് നിന്ന് തുടങ്ങി ഒരു തലം വരെ എത്തിച്ചു. വീണ്ടും തിരിച്ചു പോകും, പഴയെടുക്കുന്നതിനും വീണ്ടും തുടങ്ങും. കാരണം പലരും മേടയിൽ നിന്ന് പിടിവിട്ട് താഴെ വന്നു, പിന്നെ അവരെ കൂടെ കൊണ്ടുപോകണ്ട, കയറുന്നവർ മാത്രം കയറിപ്പോയാൽ പോരില്ല, താഴെ വന്നവരെ വീണ്ടും പിടിച്ചു കയറ്റും. പത്തെണ്ണത്തിന് പിടിച്ചു കയറ്റുമ്പോൾ ഒന്ന് മേടിച്ചെന്നും ബാക്കി ഒമ്പതും വീണ്ടും താഴെ പോകും. വീണ്ടും തുടങ്ങും സൃഷ്ടി, തത്തേജോ അസൃജത, അവിടെ നിന്നൊരു വീണ്ടും തുടങ്ങും. ഇത് ഉപദേശത്തിൻ്റെ ഒരു ശൈലിയാണ്, ഒരു ശാസ്ത്രീയമായ ശൈലി. ഒരിടത്തുകൊണ്ട് നിർത്തിയിട്ട് വീണ്ടും പഴയടത്തു നിന്ന് തുടങ്ങും. അത് കാണിക്കുന്നത് മനനത്തിന്റെ ആവശ്യകത. ഇത് മനനം തുടരണം. ഏതുവരെയാണോ ഈ തത്വം സംശയരഹിതമായി ബോധിക്കുന്നത്, ഇക്കാര്യത്തിൽ ഇനി എനിക്കൊന്നും അറിയാനില്ല, ഇക്കാര്യത്തിൽ എനിക്ക് യാതൊരു തരത്തിലുള്ള അറിവില്ലായ്മയും, ഇതിനെ സംബന്ധിച്ച് താൻ നിശ്ചിന്തനാണ്. നിശ്ചിത എന്ന് പറയുന്ന അതാണ് ശാസ്ത്രത്തിലൊക്കെ നിശ്ചിന്തത എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് മനസ്സിനെ എലാസ്റ്റിക്കിനെ പിടിച്ച് വലിച്ചു കെട്ടുന്നത് പോലെ പിടിച്ചു കെട്ടുക എന്നാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഒരിക്കലും തന്നെ. അതൊന്നും ഒരിക്കലും സാധ്യമല്ല, അത്തരത്തിൽ പറ്റില്ല. നിശ്ചിതന്ധത എന്ന് പറയുന്നത് തത്വത്തിൽ മാത്രമേ വരും, വേറൊരിടത്തും വരത്തില്ല. സമാധി പോലും വരത്തില്ല. എന്തുകൊണ്ട്? സമാധി ഇന്ന് ഉണരേണ്ടി വരുന്നു. പോയില്ലേ, എലാസ്റ്റിക്കിന്റെ പിടിവിട്ട് കഴിഞ്ഞാൽ പോയി, വീണ്ടും പൂർവ്വസ്ഥിതിയിലാവും. അപ്പൊ നിശ്ചിന്തത ഒരിടത്തും കിട്ടില്ല. അല്ല, ഞാൻ സമാധിന്ന് ഉണരുന്നേ ഇല്ല എന്ന് ഒരാൾ വാശി പിടിക്കുകയാണ്. ദീർഘ സമാധി കൽപ്പാന്തം വരെ ഇരിക്കും, അത് കഴിയുമ്പോൾ ഉണർന്നേ കിട്ടും. ഈശ്വരന്റെ നിയമത്തെ തെറ്റിക്കാൻ യോഗിക്കാൻ സാധ്യമല്ല. അപ്പൊ അതുകൊണ്ടും സാധ്യമല്ല. നിശ്ചിന്തത എന്ന് പറയുന്നത് തത്വത്തിൽ മാത്രം. അതെന്തായി തത്വത്തിന് നിശ്ചിന്തത? അജ്ഞാന സംശയ വിവരങ്ങളില്ലാതിരിക്കുക, അതാണ് നിശ്ചിന്തത എന്ന് പറയുന്നത്. അത് വിവേകത്തിന് സാധ്യമാകും, അഭ്യാസത്തിന് സാധ്യമാകത്തില്ല. അഭ്യാസം എന്ന് പറയുന്നത് മനസ്സിന്റെ പാകപ്പെടുത്തലാണ്, സ്വഭാവമാണ്. അത് ഏത് വഴിക്കും പോവാം, ഏത് വഴിക്കും സഞ്ചരിക്കാം. തത്വം അങ്ങനെയല്ല. തത്വം നിരതിശയമാണ്, ഏറ്റക്കുറച്ചിലുള്ളതാക്ക സ്വയം പ്രകാശിക്കുന്നതാണ്. അതിന്റെ സ്വരൂപം തന്നെ എന്താണത്? നിശ്ചിന്തമാണ്. അവിടെ സംശയവിവര്യങ്ങൾ ഉണ്ടാക്കാതിരുന്നാൽ മതി, അജ്ഞാനത്തെ സൃഷ്ടിക്കാതിരുന്നാൽ മതി. കണ്ണാടി സ്വയം സ്വച്ഛമാണ്, നിങ്ങളതിൽ നോക്കി പ്രതിബിംബത്തെ ഉണ്ടാക്കുകയായിരുന്നു. അതുപോലെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഏവമിഷിത്വ തത്തേജോ അസൃജത എന്ന് പറഞ്ഞ് വീണ്ടും പറയുന്നതിനു വേണ്ടി ഇത്രയും വ്യക്തമായി ഭാഷകാരനൂടെ വ്യക്തമായി നിർദ്ദേശിച്ച അസത്ത്, ആ സത്തിൽ നിന്നാണ് ഈ സൃഷ്ടി ഉണ്ടായത്, ആ സൃഷ്ടിയാണ് നീ. ഈ സൃഷ്ടി രൂപത്തിലിരിക്കുന്ന നീ ആ സത്താണ്, തത് തോമസി, ആ സത്താണ് നീ. അങ്ങനെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും ആ സൃഷ്ടിയെക്കുറിച്ച് പറയുന്നത്.